സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
ശമുവേലിന്റെ രണ്ടാം പുസ്തകം 18-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം.
ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എന്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു.
വാളകം ബ്രദർ അസംബ്ലിയുടെ ചുമതലയിൽ ഈ വർഷം നടന്നുവരുന്ന ഈ സുവിശേഷ യോഗങ്ങളിലേക്ക് സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയാകുവാനിടയായതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ സുവിശേഷ യോഗങ്ങളുടെ സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ആദ്യമായി അറിയിച്ചുകൊള്ളും. ഇന്ന് രാത്രി ബൈബിളിലെ ശമുവേലിന്റെ പുസ്തകത്തിൽ 2-ാം പുസ്തകത്തിൽ നിന്ന് 18-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം അധികരിച്ച് സുവിശേഷ സന്ദേശം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഭാഗം വിവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഒരു വിലാപ കാവ്യമാണ് കർത്താവിന്റെ ദാസൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. ഒരു മനുഷ്യൻ തന്റെ മകനെ ഓർത്ത് വിലപിക്കുന്നു. ആരാണ് ആ മനുഷ്യൻ? ആരാണ് ആ മകൻ? എന്താണ് ആ വിലാപം? അവിടെ നാം കേട്ടു, അബ്ശാലോമേ എന്റെ മകനെ, അബ്ശാലോമേ എന്റെ മകനെ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് രാത്രി ആമുഖമായ ചില മിനിറ്റുകൾ ഇതിന്റെ പശ്ചാത്തലം അറിയാത്ത എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം ഏതാനും ചില വാക്കുകളിൽ ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ 6000 വർഷത്തെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ 6000 വർഷത്തെ മാനവ ചരിത്രം പറയുന്ന ബൈബിളിന്റെ ആദ്യത്തെ 4000 വർഷത്തെ ചരിത്രം, മനുഷ്യന്റെ 4000 വർഷത്തെ ചരിത്രമാണ് ബൈബിളിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പഴയ നിയമത്തിലെ ഒരു പ്രത്യേകമായ ജനത്തിന്റെ ചരിത്രം പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇസ്രായേലിന്റെ ചരിത്രമാണ്. എന്നാൽ ആ ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നത് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ്. അബ്രഹാമിനെ ഇന്നത്തെ ഇറാഖിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള പ്രതാപത്താൽ ആ മഹത്വത്തോടുകൂടിയുള്ള വിളി അദ്ദേഹത്തിനുണ്ടായി. ആ വിളിയാൽ അദ്ദേഹം ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു വന്നു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോവുക എന്ന് അദ്ദേഹത്തിന് ദൈവം അരുളപ്പാട് കൊടുത്തു. അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ടാണ് ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നത്. ആ ഒരു മനുഷ്യനിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തലമുറകളിൽ നിന്നാണ് ഇസ്രായേൽ രൂപം കൊണ്ടത്. അദ്ദേഹത്തിന്റെ കൊച്ചുമകനിൽ നിന്ന്, യാക്കോബിൽ നിന്ന്, അദ്ദേഹത്തിന്റെ 12 ആൺമക്കളിൽ നിന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ഉണ്ടായി. അതിലൊരു ഗോത്രമായ യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ക്രിസ്തു തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ 12 ഗോത്രങ്ങൾ 12 കുടുംബങ്ങളായിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ അവർ ഈജിപ്തിലേക്ക് പ്രയാണം ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ അവർക്ക് സംരക്ഷണം കിട്ടി. 400 വർഷങ്ങൾ അവർ പ്രവാസികളായി അവിടെ കഴിയേണ്ടി വന്നു. പിന്നീട് അവർ അവരുടെ അടിമകളായി. ഒടുവിൽ അവർ വലിയൊരു ജനമായി. അതാണ് ഇന്ന് കാണുന്ന ഇസ്രായേലിന്റെ ആരംഭ ചരിത്രം എന്ന് പറയുന്നത്. ഈജിപ്റ്റ് എന്ന് പറയുന്ന അടിമഗ്രഹത്തിൽ അവർ അകപ്പെട്ടുപോയി. അവിടെ നിന്ന് ദൈവം അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണമായി ഇസ്രായേലിൽ നിന്നാണ് സ്ത്രീയുടെ രക്ഷകനായി ലോകരക്ഷിതാവായ ക്രിസ്തു ഉത്ഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്രായേലിനെ അവിടെ നിന്ന് ദൈവം വിടുവിച്ച് ദൈവം കനാൻ ദേശത്തേക്ക് വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇന്ന് കാണുന്ന പലസ്തീനിലേക്ക് കൊണ്ടുവന്നു എന്ന് ചരിത്രം, ബൈബിൾ ചരിത്രം വളരെ വ്യക്തമായി പറയുന്നു. ആ ഭൂമിയിൽ വെച്ച് അവർ ആദ്യമായി ഒരു രാജ്യമായി വന്നപ്പോൾ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗൽ എന്ന് പറയുന്ന രാജാവായിരുന്നു. തോൾ മുതൽ പൊക്കമുള്ളവനായ ശ്ലാഘ്യനായ ഒരു മനുഷ്യൻ. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വിശ്വസ്തത പൂർവ്വം ദൈവജനത്തെ ഭരിക്കുവാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിന്റെ രാജ്യഭരണം ഒരു പരാജയമായി തീർന്നു. അദ്ദേഹത്തിന്റെ ആരംഭം വളരെ മെച്ചമായിരുന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ അതിനോട് മുന്നേ തന്നെ ദൈവം ഇസ്രായേലിന് വേണ്ടി രാജാവായ ഒരു മനുഷ്യനെ കണ്ടെത്തി. ഇശായിയുടെ ഗ്രഹത്തിൽ ഇതാ ഒരു വ്യക്തി. എന്താണ് അവന്റെ പ്രത്യേകത? അവന്റെ പേരെന്താണ്? അവന്റെ പേരാണ് ദാവീദ്. ഇന്ന് ഈ വിലാപകാവ്യം എഴുതിയ ദാവീദിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ കാവ്യം ഉച്ചരിച്ച, ഈ ഭാഗം ഉച്ചരിച്ച, ഇങ്ങനെ വിലപിച്ച ആ മനുഷ്യൻ, അതാണ് ദാവീദ്. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവം ശൗൽ ഉള്ളപ്പോൾ തന്നെ തെരഞ്ഞെടുത്തു. സംഘർഷങ്ങൾ അവിടെ രൂപം കൊണ്ടു. ഒടുവിലും ശൗലിന്റെ മരണശേഷം ദൈവഹിതത്താൽ തെരഞ്ഞെടുത്ത ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറി. അത് വളരെ അനുഗ്രഹീതമായ നിലയിലാണ് ബൈബിളിൽ വിവരിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ വായിക്കുന്ന ബൈബിളിലെ സങ്കീർത്തന പുസ്തകങ്ങളിലെ സിംഹഭാഗവും ഈ ദാവീദ് എഴുതിയതാണ്. ഞാൻ പലപ്പോഴും യുക്തിവാദികളോട് ചോദിക്കാറുണ്ട്, ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നാണ് പലപ്പോഴും യുക്തിവാദികൾ പറയുന്നതും പുസ്തകം എഴുതുന്നതും. ഞാൻ പറയും, നിങ്ങൾക്ക് ദാവീദിനെ നിഷേധിക്കുവാൻ കഴിയുമോ? ക്രിസ്തുവിനേക്കാൾ എത്രയോ മുന്ന് ജീവിച്ചിരുന്ന ദാവീദിനെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേലിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ ശവകൂടീരം സിയോൻ പർവ്വതത്തിൽ ഇപ്പോഴുമുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടൂംബ് ഓഫ് കിങ് ഡേവിഡ് എന്നാണ്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ മ്യൂസിയം ദാവീദിന്റെ മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിന് നിഷേധിക്കുവാൻ കഴിയയില്ല, അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ കാര്യങ്ങൾ കെട്ടുകഥകളോ ഊഹാപോഹങ്ങളോ അല്ല, പകരം ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ആത്മീക യാഥാർത്ഥ്യങ്ങളാണ്. ഇസ്രായേലിന് ആത്മീകമായും ഭൗതികമായും ഒരുപോലെ പുരോഗതി കൈവന്ന ഇസ്രായേലിന്റെ സുവർണകാലമെന്ന് രേഖപ്പെടുത്താവുന്ന ഒരു ചരിത്രം ദാവീദിന് മുമ്പോ ദാവീദിന് പിൻപോ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ചില മക്കൾ ജനിച്ചു, അവർ മുതിർന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി. നമ്മുടെയൊക്കെ ഭവനങ്ങളിലും, ക്ഷമിക്കണം പറയുന്നതിൽ, പലപ്പോഴും അങ്ങനെയാണ്. പല പ്രശ്നങ്ങൾ വരുന്നത് മക്കൾ മുതിർന്നു വരുമ്പോൾ ഉണ്ടാകാം, ഉണ്ടായില്ലെങ്കിൽ അത് ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. എന്നാൽ ഉണ്ടായി എന്ന് വരാം. പക്ഷേ ഈ ദാവീദിന്റെ ഭവനത്തിലും അതുണ്ടായി. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മക്കൾ പലരുണ്ടായിരുന്നു. അതിലൊരുവൻ, അവന്റെ പേരാണ് അബ്ശാലോം. ഇന്ന് രാത്രി ഈ അബ്ശാലോമിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇനി എനിക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അബ്ശാലോം എന്ന് പറയുന്നത് ഈ ദാവീദിന്റെ ഒരു മകനാണ്. ആ അപ്പനും മകനും തമ്മിൽ നടന്നൊരു പ്രശ്നം, അതിന്റെ അന്ത്യം, അതാണ് ഇന്ന് രാത്രിയിൽ എന്റെ സുവിശേഷ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ വിഷയമെന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ വിഷയത്തിലൂടെ പ്രവേശിക്കുമ്പോൾ തകർക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പിതാവാണ്. അദ്ദേഹം രാജാവാണ്, പക്ഷേ ഒരു പിതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ശാലോം. ബൈബിൾ മനുഷ്യന്റെ നിഗൂഢതകളിലേക്ക് പ്രവേശിച്ചാണ് ഇതിന് വിശദീകരണം നൽകുന്നത്. ആരാണ് ഈ അബ്ശാലോം? ദാവീദിന്റെ മകൻ. പക്ഷേ അവനൊരു വിശേഷണം ബൈബിൾ നൽകുന്നുണ്ട്. ഗെഷൂർ രാജാവായ അൽമായുടെ മകൾ മയഖയ്ക്ക് ദാവീദിലുള്ള മകനായി ജനിച്ച അബ്ശാലോം. നോക്കുക, അവന്റെ ചില പ്രത്യേകതകളാണ്, ശ്രേഷ്ഠതകളാണ് ഞാൻ ആദ്യം പറയുവാൻ പോകുന്നത്. ഇന്ന് രാത്രി കടന്നു വന്നവരുടെ ശ്രേഷ്ഠത തന്നെ ആദ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ മുഖപക്ഷം കൂടാതാണ് പറയുന്നത്. താങ്കൾക്ക് ശ്രേഷ്ഠതയുണ്ടോ? അത് സ്വർഗം വിലയിരുത്തും. താങ്കൾക്ക് ന്യൂനതയുണ്ടോ? അത് സ്വർഗം വിലയിരുത്തും. അബ്ശാലോമിനെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? അവനിലുള്ള ഒരു ശ്രേഷ്ഠതയും ബൈബിൾ മൂടിവെക്കുന്നില്ല. അവന്റെ ജനനത്തിൽ ശ്രേഷ്ഠതയുണ്ടായിരുന്നു. എന്താണ് ആ ശ്രേഷ്ഠത? ഗെഷൂർ രാജാവായ അൽമായുടെ മകൾ മയഖയ്ക്ക് ദാവീദിലുള്ള മകനായി അവൻ ജനിച്ചുവെന്ന് പറയുമ്പോൾ അപ്പൻ മുഖാന്തരം രാജസന്തതി, അമ്മ മുഖാന്തരം രാജസന്തതി, അതായത് റോയൽ ബ്ലഡ് ആണ് അവന്റെ സിരകളിൽ കൂടെ ഒഴുകുന്നത്. അവനോട് പറയുവാൻ അനുകൂല ഘടകങ്ങൾ ബൈബിളിലുണ്ട്. ഇവൻ ഒരു രാജകുമാരനാണ്, കുലീനത്വമുള്ള ഒരു രാജകുമാരൻ. ദൈവത്തിൽ നിന്ന് ധാരാളമായ കാര്യങ്ങൾ അവൻ അനുകൂലമായി വാങ്ങിച്ചു, പക്ഷേ സ്വന്തം ആത്മാവിനെ കരുതിയില്ല. അത് നിത്യമായ യാതനാസ്ഥലത്തേക്കാണത് നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് രാത്രി സമ്പത്തിലും ധനത്തിലും വിദ്യാഭ്യാസത്തിലും ഉയർന്നു നിൽക്കുന്ന ഒരു കൂട്ടം പേർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നു. എങ്ങനെ നൽകുന്നു? ഇങ്ങനെയാണ് ആ വാക്യം. അവൻ ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്ന ദൈവം. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ തന്റെ സൂര്യൻ ഉദിപ്പിക്കുന്ന ദൈവം. അവൻ ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്നു. ദൈവത്തിന്റെ സാർവത്രിക നന്മ വിശ്വാസികൾ അനുഭവിക്കുമ്പോൾ അവിശ്വാസികളും അനുഭവിക്കും, യുക്തിവാദികളും അനുഭവിക്കും. ബൈബിളിന്റെ വാക്കാണ്, ദൈവമില്ല എന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അതുകൊണ്ട് യുക്തിവാദിയും നിരീശ്വരവാദിയും ഈ ദൈവത്തിൽ നിന്ന് തന്നെയാണ് അവൻ ഈ നന്മകൾ അനുഭവിക്കുന്നത്. ഞാൻ അതിനെ ആസ്പദമാക്കി കോട്ടയം തിരുനക്കര മൈതാനത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം ചെയ്തപ്പോൾ പറഞ്ഞൊരു ഉദ്ധരണി ഒന്ന് വേഗം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതായത്, ദൈവം ദാനമായി നൽകിയ ആരോഗ്യം, ആരോഗ്യമുള്ള കാലുകൾ, ആരോഗ്യമുള്ള അതരങ്ങൾ, ചിന്തിക്കുവാനുള്ള മനസ്സ്, ഇതാരാണ് ഇത് ദാനം ചെയ്തത്? ഇതെല്ലാം ദാനം ചെയ്തത് ദൈവമാണ്. അതുകൊണ്ട് ഈ കാലുകൾ കൊണ്ട് ഈ ശരീരത്ത് കൊണ്ട് നടന്ന് ദൈവത്തിന്റെ ഈ സൃഷ്ടികളെല്ലാം നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട മനുഷ്യൻ, ദൈവം ദാനമായി കിട്ടിയ ചിന്താശക്തി കൊണ്ട് ചിന്തിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് ദൈവമില്ല എന്നാണെങ്കിൽ ഇതിനേക്കാൾ മൗഢ്യമായ മറ്റൊരു കാര്യമില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയ സ്നേഹിതരെ, അബ്ശാലോം രാജകുമാരൻ ഉണ്ടായിരുന്ന അനുകൂല ഘടകങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക, എത്രമാത്രം അനുകൂല ഘടകങ്ങളാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. ഒന്ന്, ദാവീദിന്റെ മകനായ രാജകുമാരൻ. രണ്ട്, അവനെ കുറിച്ചുള്ള രേഖപ്പെടുത്തിയിരിക്കുന്നത്, രണ്ടാമത്തെ അനുകൂല ഘടകം, സൗന്ദര്യം കൊണ്ട് എല്ലാ ഇസ്രായേലിലും അവൻ ശ്രേഷ്ഠനായിരുന്നു. സൗന്ദര്യം കൊണ്ട് എല്ലാ ഇസ്രായേലിലും ശ്ലാഘ്യൻ, അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിന്റെ ചെറുപ്പകാലത്ത് എങ്ങനെ ഇരുന്നുവെന്ന് ദാവീദിനെ കുറിച്ചൊരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 14:24 ഇങ്ങനെയാണ് കാണുന്നത്. 2 ശമൂവേൽ 14:24 എന്താണ് ദാവീദിന്റെ നിറം, അവന്റെ കാഴ്ചയ്ക്ക് എങ്ങനെയാണ്? ബൈബിൾ പറയുന്നത് അവൻ സുനേത്രനും പവിഴ നിറമുള്ളവനുമായിരുന്നു. ദാവീദിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്, സുനേത്രൻ പവിഴ നിറമുള്ളവൻ, ആ നിറമുള്ളവനായിരുന്നു അപ്പനായ ദാവീദ്. എന്നാൽ ഇപ്പോൾ അബ്ശാലോമിനോ അതിനേക്കാൾ, എല്ലാ ഇസ്രായേലിൽ എന്ന് പറയുമ്പോൾ ഇത്രയും സുന്ദരനായ സ്വന്തം പിതാവിനേക്കാൾ ഇവൻ സൗന്ദര്യമുള്ളവനാണ്. ചിന്തിച്ചു നോക്കുക, സൃഷ്ടാവായ ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മകൾ അതൊന്ന് എണ്ണി നോക്കുക, എന്തെല്ലാമാണ് എന്തെല്ലാമാണ്. അബ്ശാലോം രാജകുമാരനെ കുറിച്ച്, അവൻ രാജകുമാരൻ, അവൻ സൗന്ദര്യം കൊണ്ട് ശ്ലാഘ്യൻ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകിയ നന്മകൾ തിരിച്ചറിയുക, അതിനുശേഷം അതിന് കണക്കൊടുക്കേണ്ടതാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അവനെ കുറിച്ച് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അടിതൊട്ട് മുടിവരെ ഒരു ഊനവുമില്ലാത്തവൻ. അവനെ കണ്ടാൽ ഇവനാണ് അടുത്ത രാജാവെന്ന് ആരും പറഞ്ഞു പോകും. ഒരുപക്ഷെ ഇസ്രായേലിൽ അനേകർ ഇങ്ങനെ പറഞ്ഞു കാണും, ഈ അബ്ശാലോം രാജകുമാരൻ ഇനി രാജാവാകണമെങ്കിൽ ഇവൻ തന്നെ ആകണം, അവനെ കണ്ടാൽ എല്ലാ ലക്ഷണവും അവനിൽ ഒത്തുചേർന്നിട്ടുണ്ട്. നമ്മുടെ രാജാവായ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിന്റെ മഹത്വമായിരിക്കുന്ന, ലോകത്തിന്റെ പ്രശംസാ വിഷയമായിരിക്കുന്ന യെരുശലേമിൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ ഇവനേക്കാൾ യോഗ്യനായി ആരും തന്നെയില്ല. ബൈബിൾ വളരെ വ്യക്തമായി അവന്റെ അനുകൂല ഘടകങ്ങൾ പറയുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, ഇതൊന്നും ഇവൻ കൊണ്ടുവന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ്. നിർഭാഗ്യവശാൽ അവനത് തിരിച്ചറിയുന്നില്ല നിങ്ങളിൽ പലരും. ഒരു അനുകൂലതയും കൂടെ ദൈവം അവന് നൽകിയത്, അല്ലെങ്കിൽ അവന്റെ പ്രത്യേകത അവിടെ എടുത്തു പറയുന്നുണ്ട്. അവന്റെ തലമുടി അതൊരു പ്രശംസാ വിഷയമായിരുന്നുവെന്നാണ് ബൈബിൾ വായിച്ചു നോക്ക്. അവിടെ എഴുതിയിട്ടുണ്ട് അവന്റെ തലമുടി എങ്ങനെയാണെന്ന്. അവന്റെ തലമുടി രാജതൂക്കത്തിന് ഏകദേശം 200 ശേക്കൽ വരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രശംസാ വിഷയമാണ്. അന്ന് അശാലോം രാജകുമാരന്റെ തലമുടി കണ്ട യുവാക്കന്മാർ ഒരുപക്ഷെ കൊതിക്കുമായിരിക്കും. ഒരു യുവാവിന്റെ തലമുടി ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, ചിന്തിച്ചു നോക്കുക, ദൈവം എത്രമാത്രം അനുകൂല ഘടകങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം ചിന്തിച്ചു നോക്കുക, എത്ര പേർ നിങ്ങളെ കണ്ടത് പ്രശംസിച്ചിട്ടുണ്ട്. ഇന്നിന്ന വിധത്തിലുള്ള അനുകൂല ഘടകങ്ങൾ ഞാനും നിങ്ങളും എല്ലാം പ്രാപിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആത്മീക ജീവിതം വിചിന്തനം ചെയ്യേണ്ടത്. ചിലർ പറയും അവരുടെ ബിസിനസിന്റെ നന്മകൾ അതിന്റെ അഭിവൃദ്ധി ദൈവാനുഗ്രഹമാണെന്ന്. അനേകർ അങ്ങനെ പറയുന്നുണ്ട്, കൃഷിയുടെ അഭിവൃദ്ധി ഇതെല്ലാം ദൈവാനുഗ്രഹമാണ്. അതെല്ലാം ആയിരിക്കാം, ഞാനത് പൂർണ്ണമായി നിഷേധിക്കയില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ അനുഗ്രഹം, ആത്മാവിന്റെ രക്ഷ ദൈവാനുഗ്രഹമാണെന്ന് ഏറ്റുപറയുവാൻ ആർക്ക് കഴിയുമോ അവരാണ് ദൈവമക്കൾ. അല്ലാത്തവർ അവരവരെ തന്നെ വഞ്ചിക്കുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയ സ്നേഹിത, അബ്ശാലോം രാജകുമാരന്റെ 4 അനുകൂലത ഞാൻ പറയുകയുണ്ടായി. അവൻ രാജകുമാരനാണ്, അവൻ സുന്ദരനാണ്, അവൻ അടിതൊട്ട് മുടിവരെ ഒരു ഊനവുമില്ലാത്തവനാണ്, അവന്റെ തലമുടി അവനൊരു പ്രശംസാ വിഷയമായിരുന്നു. നിങ്ങൾക്കും പറയുവാനുണ്ടാകും ഇങ്ങനെ, ഞാൻ ജനിച്ച കുടുംബം, എന്റെ പാരമ്പര്യം, എന്റെ വിദ്യാഭ്യാസം, വ്യവസായത്തിന്റെ അഭിവൃദ്ധി, കൃഷിയുടെ അഭിവൃദ്ധി, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് പറയുവാൻ കഴിയും. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം സ്വന്തം ആത്മാവിനെ കുറിച്ചൊരു നിശ്ചയമില്ലാത്തവനായ, രക്ഷയുടെ നിർണയമില്ലാത്ത, രക്ഷിക്കപ്പെട്ടുവെന്നുള്ള നിശ്ചയമില്ലാത്ത, രക്ഷയുടെ പരിജ്ഞാനമില്ലാത്ത, ആത്മരക്ഷയുടെ സുനിശ്ചിതം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ആത്മരക്ഷയുടെ സുനിശ്ചിതം. ബൈബിൾ നൽകുന്നു, ബൈബിൾ മാത്രം നൽകുന്നു. ഇതെല്ലാം ഭൗതികമായതെല്ലാം ഞങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാൽ പാരമ്പര്യമായിട്ടുണ്ടായി എന്ന് അവകാശപ്പെട്ടേക്കാം നിങ്ങൾ, നല്ലത് തന്നെ. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതലാണ്, ഉറക്കത്തിൽ തട്ടി വിളിച്ചാൽ പോലും പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആരാണ് ഒരു യഥാർത്ഥ ദൈവപൈതൽ? എല്ലാ ഭൗതികതയും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കഴിയും. പക്ഷേ ആത്മാവുദാനം, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് നീ ദൈവപൈതലെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു അനുഭവം. ഇന്ന് രാത്രി ആത്മീക അനുഭവം ഇല്ലാത്തവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിത, പ്രിയ സ്നേഹിത, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താണ് പ്രയോജനം? എല്ലാം നേടി, എല്ലാം നേടി, എല്ലാം ഞാൻ നേടി, ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പക്ഷേ ആത്മാവ് എവിടെ? അബ്ശാലോം രാജകുമാര, ഇന്ന് എന്നെ കേൾക്കുന്ന അബ്ശാലോം രാജകുമാര, താങ്കൾ എല്ലാം നേടിയില്ലേ? ആത്മാവ് എവിടെ? ദാവീദിന് രണ്ട് മക്കൾ, ശ്രദ്ധേയരായ രണ്ട് മക്കളുണ്ട്, പല ആൺമക്കളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയരായവരാണ് ശലോമോനും അബ്ശാലോം. ഒടുവിൽ ദൈവഹിത പ്രകാരം ഈ രാജ്യത്വം ലഭിച്ചത് ശലോമോനാണ്. എല്ലാവരും വിചാരിച്ചു അബ്ശാലോമാണ് അടുത്ത രാജാവ്, പക്ഷേ ശലോമോനാണ്. ദൈവം അവനോടൊരു കാര്യം ചോദിച്ചു, ശലോമോനെ എന്തെങ്കിലും അപേക്ഷയുണ്ടെങ്കിൽ നീ പറഞ്ഞുകൊള്ളുക. ശലോമോൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഈ വലിയൊരു ജനത്തെ ഭരിക്കുവാൻ, ഈ ജനത്തെ ഭരിപ്പാൻ ആവശ്യമായ ഒരു വിവേകം, പരിജ്ഞാനം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം നമ്മുടെ ഭാഷയിൽ വരം ചോദിച്ചപ്പോൾ സമ്പത്തോ മറ്റ് യാതൊന്നോ ചോദിക്കാതെ അദ്ദേഹം ചോദിച്ചത് ഈ ജനത്തെ ദൈവികമായ താല്പര്യത്തിൽ വളർത്തുവാനും നടത്തുവാനുമുള്ള ജ്ഞാനം ചോദിച്ചതുകൊണ്ട്. നിന്നേക്കാൾ ജ്ഞാനസമ്പൂർണനായി ലോകത്തിൽ മറ്റാരും ഉണ്ടായിരിക്കയില്ല. അത് അങ്ങനെ തന്നെ സത്യമായി. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിൽ നിന്ന് പ്രാപിച്ച ജ്ഞാനത്തിന്റെ നന്മയാണ് വൈദ്യശാസ്ത്രപരമായി പോലും പരമ്പരാഗതമായി വന്നിട്ടുള്ളത്. അതിന്റെ കാരണം ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള എല്ലാ സസ്യാദികളെ കുറിച്ചുമുള്ള ജ്ഞാനം ദൈവം അവന് നൽകിയുണ്ടായി. ആ ജ്ഞാനം പ്രാപിക്കാൻ തക്കവണ്ണം കിഴക്കൻ ദേശത്തു നിന്ന് വിദ്വാൻമാർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം പ്രാപിച്ചു. ദൈവം കൊടുത്ത ജ്ഞാനം മനുഷ്യരാശിക്ക് പ്രയോജനമായി. ആ ജ്ഞാനസമ്പൂർണത ശലോമോന് കൊടുത്തു. പോകട്ടെ, ഇനി അധികം ശലോമോനെ കുറിച്ച് പറയുവാനില്ല. ശലോമോൻ രാജാവിനാണ് രാജഭരണം ലഭിച്ചത്. പക്ഷേ ഞാൻ പറയുന്നത് ഒരു വ്യത്യാസമാണ്, കൃപയാൽ പ്രാപിച്ചതും ജഡത്താൽ നേടിയാൻ നോക്കുന്നതായ വ്യത്യാസം ദാവീദിന്റെ രണ്ട് മക്കളിൽ കാണുവാൻ കഴിയും. അബ്ശാലോം രാജകുമാരൻ ജഡത്തിന്റെ ശക്തി കൊണ്ട്, ശരീരത്തിന്റെ ശക്തി കൊണ്ട്, കായിക ബലം കൊണ്ട്, സ്വന്തം ഊക്കുകൊണ്ട്, ആ ബലം കൊണ്ട് സകലവും നേടാൻ ശ്രമിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യുവാവേ, യുവതിയെ, സകലതും സ്വന്തം ശക്തി കൊണ്ട് നേടുവാൻ ശ്രമിക്കുന്നു. എന്റെ ബുദ്ധി, എന്റെ ശക്തി, അതുകൊണ്ട് ഞാൻ തേടും പിടിക്കുമെന്ന് പറയുന്നവൻ ഈ അബ്ശാലോം രാജകുമാരനെ പോലാണ്. ചിലതെല്ലാം നേടിയെന്ന് വരാം, പക്ഷേ തകർക്കപ്പെടും. അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ പറയുക, ഞാനാകുന്നത് കൃപയാലാകുന്നു. അങ്ങനെ പറയുവാനിടയാകട്ടെ, ദൈവമേ എന്റേതായിട്ടൊന്നുമില്ല, ഇതാ വെറും കൈയോടെ ഞാൻ നിൽക്കുന്നു, നീ തന്നിട്ടല്ലാതെ യാതൊന്നുമില്ല എന്ന് പറയുവാൻ കഴിയണം. ഇന്ന് രാത്രി ആത്മീകമായ വിഷയങ്ങളിൽ യഥാർത്ഥമായ ഒരു അവസ്ഥയില്ലാത്ത പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവകൃപയിലേക്ക് ഹൃദയത്തെ വിനയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ, അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ദൈവം നിങ്ങളെ വാസ്തവമായി ആത്മീകമായി അനുഗ്രഹിക്കണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ വജ്രം പോലെ കടുപ്പമായിരിക്കുന്ന ആ ഹൃദയത്തെ വിനയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ആ ഹൃദയം ദൈവത്താൽ നിറയപ്പെടുന്നത്. ഇവിടെ അബ്ശാലോം രാജകുമാരനിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഒരു പാപിയുടെ എല്ലാ ലക്ഷണങ്ങളും അവനിൽ സമ്മേളിക്കുന്നത് കൊണ്ട്, അതൊടുവിലായി സുവിശേഷത്തിന്റെ പരമമായ പല സത്യങ്ങളിലേക്കും വിരൽ ചൂണ്ടും എന്നുള്ളത് കൊണ്ടും അതിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. നാം ഇതുവരെ ചിന്തിച്ചത് ദൈവം അവന് നൽകിയ അനുകൂലങ്ങൾ. ഓരോരുത്തരും കേൾക്കുന്നവർ അവരവരെ തന്നെ ചിന്തിക്കുക, ദൈവം അവരവർക്ക് നൽകിയ അനുകൂല ഘടകങ്ങൾ. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് അവന്റെ പാപകൃത്യങ്ങളാണ്. ഇനി വിവരിക്കുവാൻ പോകുന്നത് അവന്റെ ക്രൂരകൃത്യങ്ങളാണ്. എന്താണ് അവന്റെ പാപകൃത്യങ്ങൾ? എന്താണ് അവന്റെ ക്രൂരകൃത്യങ്ങൾ? ഇത് അബ്ശാലോമിന്റെ പാപം ദൈവം വെളിച്ചത്താക്കുവാൻ പോകുന്നു. എന്താണ് അബ്ശാലോമിന്റെ ആദ്യത്തെ പാപമായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നത്? സ്വന്തം സഹോദരനോടുള്ള പക, സ്വന്തം സഹോദരനോടുള്ള പ്രതികാരം, അപ്പനോടുള്ള ഉപായം. ഇത് മൂന്നും അക്കമിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ നിഷ്ഠൂര കൃത്യങ്ങൾ ഇതായിരിക്കാം, എന്നെ കേൾക്കുന്നവർക്ക് മറ്റു ചിലതായിരിക്കാം, പക്ഷേ ദൈവം അത് വെളിച്ചിട്ട് കൊണ്ടുവരും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായ പാപബോധം തരേണ്ടതിന് ഞാൻ പ്രാർത്ഥനയോടുകൂടി വാക്കുകളിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലെ പാപരഹസ്യങ്ങളെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്താണത്? സഹോദരനോടുള്ള പക. ആരാണ് ആ സഹോദരൻ? ആ സഹോദരന്റെ പേര് അമ്നോൻ എന്നാണ്. കാരണം മുഴുവനായി ഞാൻ ഇവിടെ പറയുകയില്ല. ഒരു നിഷ്ഠൂര കൃത്യം ഈ അമ്നോൻ ചെയ്തുവെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. അതിലുപരിയായിട്ട് നിങ്ങൾക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. വളരെ നിഷ്ഠൂരമായ കൃത്യമാണ് അമ്നോൻ അബ്ശാലോമിനോട് ചെയ്തത്, യാതൊരുവിധ സംശയവുമില്ല. വളരെ വ്യക്തമായി ബൈബിളിൽ അത് മറകൂടാതെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമല്ല മനുഷ്യനായിരുന്നു ബൈബിൾ എഴുതിയിരുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേരിന് അർഹനായ ദാവീദിന്റെ വീട്ടിൽ നടന്ന ഈ രഹസ്യപാപങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയില്ലായിരുന്നു. പക്ഷേ ദൈവം ഒരിക്കലും ആരാണെന്ന് നോക്കിയില്ല. ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നീ ചില കാര്യങ്ങൾ രഹസ്യത്തിൽ ചെയ്തു, ഞാനത് സൂര്യന്റെ വെട്ടത്ത് കാണിക്കും. നീ ചില കാര്യങ്ങൾ ഇരുടിന് മറവിൽ ചെയ്തു, ഞാനത് സൂര്യന്റെ വെട്ടത്തിൽ കാണിക്കും. നിന്റെ ഗ്രഹത്തിൽ സംഭവിച്ച അനീതി സർവജനത്തിനും പാപബോധത്തിനും മാനസാന്തരത്തിനുമായി ഇതാ ദൈവം പരസ്യമാക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ ഇരുളിന്റെ മറവിൽ ചെയ്തിട്ടുള്ള പാപകൃത്യങ്ങൾ ഇടത്തോട്ട് നോക്കി, വലത്തോട്ട് നോക്കി, പുറകോട്ട് നോക്കി, മുമ്പോട്ട് നോക്കി, ആരും കാണുന്നില്ല, മുകളിലോട്ട് മാത്രം നോക്കാതെ ധൈര്യത്തോടുകൂടി ചെയ്ത പാപകൃത്യങ്ങൾ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരുവൻ തന്റെ പാപകൃത്യങ്ങളിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവൻ ലജ്ജിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ആ വിധത്തിൽ ഇന്ന് ലജ്ജയായി തോന്നുന്ന പൂർവ്വപാപങ്ങൾ എത്രയുണ്ട്! മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഇരുളിൽ ചെയ്തത് ഉച്ച സൂര്യന്റെ വെട്ടത്ത് അത് കൊണ്ടുവരുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ദാവീദിന്റെ ഗ്രഹത്തിൽ ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യം നടന്നു കഴിഞ്ഞു. ചെയ്തത് അമ്നോനാണ്. എന്താണ് സംഭവിച്ചത്? ഈ അമ്നോനോടൊരു പക അബ്ശാലോമിന് തോന്നി, സ്വന്തം സഹോദരനോടുള്ള പക. അതിന്റെ ന്യായങ്ങൾ എന്തായാലും ആ പക എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്, മാറിയതെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ പക രണ്ടു വർഷം അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നു. ആ പക തന്നെ അസ്വസ്ഥനാക്കി, ഉടനെ പ്രതികരിച്ചില്ല. ചിലർ ചെയ്യുന്നത് പോലെ ഉടനെ പ്രതികരിച്ച് അങ്ങനെയുള്ള ബോഷത്വം അവൻ ചെയ്തില്ല. കാരണം അവൻ അതിബുദ്ധിമാനാകുന്നു. ചെയ്യേണ്ടവൻ എങ്ങനെ ചെയ്യണമെന്ന് അവന് നന്നായിട്ടറിയാം. ഉള്ളിൽ പകയുണ്ടെങ്കിൽ ഉടനെ ചെയ്യാതെ അതിന് തരം കിട്ടുമ്പോൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ബുദ്ധി സാമർത്ഥ്യം അവനുണ്ടായിരുന്നു. ആ രണ്ടു വർഷം ആ പക കൊണ്ട് നടന്നു. രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അവൻ ആ സഹോദരന്റെ കുലപാതകനായിട്ട് മാറി. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, അമ്നോൻ തെറ്റ് ചെയ്ത ഉടനെയല്ല അബ്ശാലോം അവനെ കൊന്നത്. രണ്ട് വർഷം ഈ പക എന്ന് പറയുന്ന പാപം ഹൃദയത്തിൽ താലോലിച്ചു കൊണ്ടു നടന്നു. അത് കഴിഞ്ഞതിനു ശേഷം രണ്ടു വർഷം കഴിഞ്ഞ് അവസരമെല്ലാം ഒത്തു വന്നപ്പോൾ സ്വന്തം സഹോദരനെ ആൾക്കാരെ നിർത്തി അടിച്ചു കൊല്ലുകയാണ് അവൻ ചെയ്തത്. ഇന്ന് രാത്രി ഇങ്ങനെ ഞാനതിനു ചെറിയൊരു വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഏത് പരസ്യ പാപത്തിനും ഒരു മുൻകാല രഹസ്യാനുഭവം ഉണ്ടായിരിക്കും. പെട്ടെന്ന് ആരും ഒരു വീഴ്ചയിലേക്ക് വഴുകയില്ല. പെട്ടെന്ന് സംഭവിക്കുന്നത് അത് വേറൊരു വിഷയം, അത് പെട്ടെന്ന്. പക്ഷേ താങ്കൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ പ്രത്യേകത ഞാൻ പറയാം, അതിന് മുൻകാല ഒരു രഹസ്യാനുഭവം ഉണ്ടായിരിക്കും. പക മനസ്സിൽ കൊണ്ട് നടന്ന അബ്ശാലോം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അതവനെ സഹോദരന്റെ കുലപാതകനാക്കി. ബൈബിൾ ഇതൊക്കെ വളരെ വിശദീകരണം നൽകി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സ്വപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. അത് മനസ്സിൽ രഹസ്യമായി കൊണ്ട് നടക്കുമ്പോൾ അതൊരിക്കൽ വെളിപ്പെടും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, വ്യഭിചാരം പോലും കണ്ണിൽ ആരംഭിക്കുന്നുവെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, ബൈബിൾ മനുഷ്യ മനസ്സിന്റെ നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുമെന്ന് വളരെ അർത്ഥവത്താണ്. കണ്ണിൽ നിന്റെ പാപം ആരംഭിക്കുന്ന ആ വേളയിൽ അത് ചിലപ്പോൾ ചില നിമിഷങ്ങൾ കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് വരും. ഹൃദയത്തിൽ അത് താലോലിച്ചുകൊണ്ട് നടന്നാൽ ഈ വിധത്തിലുള്ള കൊലപാതകം, വ്യഭിചാരം തുടങ്ങിയ അനേക പാപങ്ങളിലേക്ക് നയിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ രൂപാന്തരം വരേണ്ടത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇന്ന് അവസരം നൽകേണ്ടത്. ഇന്ന് രാത്രി ചെയ്തു കഴിഞ്ഞ പാപങ്ങളുമായി ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില രഹസ്യ അനുഭവങ്ങൾ പകയോ ഇത് തന്നെ ആയിക്കൊള്ളട്ടെ, ബൈബിൾ അക്കമിട്ട് പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പാപങ്ങൾ അതിനെ താലോലിച്ചുകൊണ്ട് നടക്കുന്നു. നിങ്ങളുടെ സമാധാനം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല, പക്ഷെ ഹൃദയത്തിലുണ്ടോ? അബ്ശാലോമിനെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ നീ അത് ചെയ്യും. നീ എന്ന് വിളിക്കുന്നതിൽ ശ്രമിക്കണം, പ്രസംഗ ഭാഷയാണ്, താങ്കൾ എന്നുള്ള അർത്ഥത്തിലെ അത് എടുക്കാവൂ. ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ അത് ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, കണ്ണിൽ ആരംഭിക്കുന്ന പാപം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പാപം, അതാണ് പരസ്യപാപത്തിന്റെ ഏറ്റവും വലിയ കാരണമായി തീരുന്നത്. ഏത് പരസ്യപാപകൃത്യത്തിനും ഒരു മുൻകാല രഹസ്യാനുഭവം ഉണ്ടായിരിക്കും. ബൈബിൾ പറയുന്നു, സഹോദരനെ പകയ്ക്കരുത്. അല്ലല്ല, അങ്ങനെയല്ല, ക്രിസ്തു അതിലുപരി പഠിപ്പിച്ചു, നിസാര എന്ന് വിളിക്കരുത്, നിസാര എന്ന് പോലും വിളിക്കരുത്. നീ തീർച്ചയായിട്ടും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമല്ല പ്രതികാരം, പ്രതികാരം നമുക്കുള്ളതല്ല എന്ന് ബൈബിൾ പറയുന്നു. ദൈവം മനുഷ്യനെ അത് ഏൽപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുക, പ്രതികാരം നമുക്കുള്ളതല്ല, പകരം ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കുക. അതുമാത്രമേ മനുഷ്യന് ദൈവം വെച്ചിട്ടുള്ളൂ. ദൈവം ഒരു മനുഷ്യനോടും പ്രതികാരം ചെയ്യുവാൻ അനുവാദം നൽകിയിട്ടില്ല. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. സഹോദരനെ പകയ്ക്കരുത്, സഹോദരനെ നിസാര എന്ന് വിളിക്കരുത്, സഹോദരനെ മൂഢ എന്ന് വിളിക്കരുത്. അങ്ങനെ ചെയ്താൽ നിനക്കാണ് ശിക്ഷാവിധി വരുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടുപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. അതാണ് ദൈവത്തിന്റെ വചനം, ഇതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അല്ലയോ അബ്ശാലോമേ, നീ സഹോദരനെ പകച്ച് രണ്ടു വർഷം മുന്നോട്ട് പോയി, ഒടുവിൽ നിന്റെ ജീവിതം എന്തായി? ഇത് വാസ്തവത്തിൽ അവൻ ചെയ്യുവാൻ പാടില്ലാത്തതായിരുന്നു. അവൻ അതുകൊണ്ടൊന്നും നേടിയില്ല. പ്രതികാര ശമനം വരുത്തുന്നത് കൊണ്ട് നിങ്ങൾ ഒന്നും നേടുകയില്ല, സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ആ കാലങ്ങളിൽ ഞാനൊന്ന് ജീവിച്ചുണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു പക്ഷേ എന്തു പറയുമായിരുന്നുവെന്ന് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നോടാണ് അബ്ശാലോം രാജകുമാരൻ ഇങ്ങനെ പറയുന്നെന്ന് വിചാരിക്കുക. ഞാൻ അദ്ദേഹത്തിന് ഒരു ആത്മാർത്ഥ സുഹൃത്താണെന്ന് വിചാരിക്കുക. അബ്ശാലോൻ പറയുന്നു, അല്ലയോ പ്രിയ സുഹൃത്തേ, എന്റെ സഹോദരനായ അബ്നോൻ എന്റെ ഭവനത്തോട് ചെയ്ത നീചകൃത്യം താങ്കൾക്കറിയാമല്ലോ. അറിയാം അബ്ശാലോമേ, അവനോട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഞാനത് ചെയ്യും, ആരോടും പറയരുത്. ഈ പ്രതികാരം അടങ്ങുവോളം ഞാനത് ചെയ്യും. ഇതെന്റെ ജഡീകമായ ചിന്തയാണ്, പ്രതികാരമാണ്. ഒരുപക്ഷെ അന്ന് ഞാൻ കണ്ടെത്തുന്ന മറുപടി ഇങ്ങനെയാണ്, അബ്ശാലോമേ അരുത്, ഒരിക്കലും അരുത്. ദാവീദിനെ പോലൊരു രാജാവുള്ളപ്പോൾ നിന്റെ അപ്പൻ ദാവീദായിരിക്കും നടത്തോളം കാലം ദാവീദിനോട് പോയി ഇത് പറയുക. അവന് സകല വിവേകവും പരിജ്ഞാനവും ഉണ്ടല്ലോ, അവനത് ന്യായമായി ചെയ്തോളും. നീ നിന്നെ തന്നെ നശിപ്പിക്കരുത് എന്ന് ഒരുപക്ഷെ അന്ന് ഞാനായിരുന്നുവെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ. ഇന്നെന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. നിങ്ങൾക്ക് സഹകരിക്കാൻ വയ്യാത്തവരുമായി ഒന്ന് പക്ഷെ ഒഴിഞ്ഞു നിൽക്കാം, പക്ഷേ പ്രതികാരം ചിന്തിക്കരുത്. സഹകരിക്കാൻ ഒക്കുന്നില്ല, ഒഴിഞ്ഞു നിൽക്കുക, പക്ഷേ പ്രാർത്ഥനയല്ലാതെ അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത്, പ്രതികാരം ചിന്തിക്കരുത്. ദാവീദുള്ളപ്പോൾ അതിനാവശ്യമില്ലായിരുന്നു. ബൈബിളിൽ പ്രതികാരത്തെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ലാമേക്കിന്റെ പ്രതികാരം നമുക്ക് കാണുവാൻ കഴിയും, അതുപോലെ തന്നെ യോവാബിന്റെ പ്രതികാരം കാണുവാൻ കഴിയും. ലാമേക്കിന്റെ പ്രതികാരത്തെ കുറിച്ച് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കയീനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ. ഒരു പ്രതികാരകന്റെ വാക്കാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കയീനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. പ്രതികാരത്തിന്റെ ശബ്ദം അങ്ങനെയാണ്. അവൻ എന്ത് സംഭവിച്ചുവെന്ന് ബൈബിളിൽ കാണുന്നില്ല. അതുപോലെ തന്നെ ശമൂവേലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും യോവാബിന്റെ പ്രതികാരമുണ്ട്. അസഹേലിന് വേണ്ടി അബ്നേരിനെ സ്വകാര്യം പറയുവാൻ പടിവാതിൽക്കൽ കൊണ്ടുപോയി. യോവാബിന്റെ കയ്യിൽ കുന്തമിരിക്കുന്നത് അബ്നേർ ശ്രദ്ധിച്ചില്ല. സ്നേഹിത സുഖം തന്നെയല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം ചുംബിക്കാൻ എടുത്തിട്ട് കയ്യിലിരുന്ന കുന്തം കൊണ്ട് വയറ്റിൽ ഒന്നേ കുത്തിയുള്ളൂ. അവിടെ പിടഞ്ഞു വീണ് അബ്നേർ മരിച്ചു. ദാവീദ് പൊട്ടിത്തെറിച്ചു പോയി. ഞാൻ അറിയാതെ സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ യോവാബ് പിന്നീടതിന് ദുരന്തം അനുഭവിക്കേണ്ടി വന്നു. ഞാൻ അതങ്ങ് വിടാം, അല്ലെങ്കിൽ ആകെ ആശയക്കുഴപ്പമാകും. ഞാൻ പറഞ്ഞത് പ്രതികാരം ഒരു മനുഷ്യനെ എത്രമാത്രം നീചനാക്കിക്കൊണ്ടെത്തുന്നുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹോദരനെ അമ്നോനെ അബ്ശാലോം അടിച്ചു കൊന്നു. തന്റെ ബാല്യക്കാരെ ചുറ്റും നിർത്തി വടികൊണ്ട് തല്ലി സ്വന്തം സഹോദരനെ കൊല്ലുകയുണ്ടായി. ഇന്ന് രാത്രിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പാപം എത്ര ഭീകരമാണ്! പാപത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ അതത്ര ഭയങ്കരമാണ്. ചിന്തിച്ചു നോക്കുക, പാപപരിഹാരം വരാതെ പോവുക എന്ന് പറഞ്ഞാൽ എത്രയോ ഭീകരമാണ്. ഒരു കണികയായിരിക്കാം പാപമുള്ളിലുള്ളത്, പക്ഷേ അത് നിങ്ങളെ ഏറ്റവും നീച പാപിയാക്കി തീർക്കും. ഒടുവിൽ നിത്യമായ നരകത്തിൽ ഒരിക്കലും അവസാനമില്ലാത്തൊരു കാലത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. അവന്റെ പക, അവന്റെ പ്രതികാരം, സ്വഭാവത്തിലുള്ള വ്യാജം നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ഈ കാലം കഴിഞ്ഞതിനു ശേഷം, ഈ പ്രശ്നം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വ്യാജമുണ്ടായി എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അബ്ശാലോം ചെയ്തതെന്നറിയാമോ? ഏകദേശം വർഷങ്ങളോളം ദാവീദിനെ ഭയന്ന്, കാരണം ദാവീദിന്റെ മകനും തന്റെ സഹോദരനുമായ അബ്നോനെയാണല്ലോ കൊന്നത്, അതുകൊണ്ട് അദ്ദേഹം ഒളിച്ചു പാർക്കുകയുണ്ടായി. ഒടുവിൽ യോവാബ് ഇടപെട്ട് അപ്പനെയും മകനെയും തമ്മിൽ ഒന്ന് നിരപ്പിച്ചു. അങ്ങനെ അബ്ശാലോമിന് തിരിച്ച് യെരുശലേമിൽ പ്രവേശനം കിട്ടി. ആ യെരുശലേമിൽ പ്രവേശനം കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിരാവിലെ രാജസന്നിധിയിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കും. ബുദ്ധിയുടെ മറ്റൊരു കടുത്ത പ്രയോഗമാണ്, ആദ്യം ചെയ്തതുപോലെ തന്നെ ബുദ്ധിയുടെ കടുത്ത പ്രയോഗമാണ്. അതിരാവിലെ രാജസന്നിധിയിൽ ചെന്ന് നിൽക്കും. അവിടെ ചെല്ലുമ്പോൾ രാവിലെ വെളുപ്പിന്, അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് രാജസന്നിധിയിൽ കാര്യതീർപ്പത്തിന്, വ്യവഹാരത്തിനായി പലരും കടന്നു വരും. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കാര്യം തീർപ്പാൻ കടന്നു വരുന്ന പലരുമുണ്ട്. പക്ഷേ അവിടെ ദാവീദ് ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അധികാലത്ത് സുഖ ഉറക്കമാണ്. അശ്രദ്ധ എന്ന വിള്ളലിലേക്കുള്ള ശത്രുവിന്റെ പ്രവേശനമായിരുന്നു അത്. അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട രാജാവ്, അധികാലത്ത് എഴുന്നേറ്റ് ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ട രാജാവ്, അത് ചെയ്യാതെ അല്പം അശ്രദ്ധ കാണിച്ചപ്പോൾ ആ വിള്ളലിലേക്കാണ് ശത്രു പ്രവേശിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഇത് നിങ്ങളോടുള്ള വാക്കായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അശ്രദ്ധ എന്ന വിള്ളൽ ജീവിതത്തിൽ വന്നാൽ ശത്രു പ്രവേശിക്കുന്നത് അതിലൂടെയാണ്, സാത്താൻ പ്രവേശിക്കുന്നത് അതിലൂടെയാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? കഴിഞ്ഞ കാലത്ത് ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളുടെ മൂലകാരണം യഥാർത്ഥമായി ചിന്തിച്ചു നോക്കുക. നാം ശ്രദ്ധിക്കാതെ പോയ നിമിഷങ്ങളിലല്ലേ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത്, അരുതാത്തത് പറഞ്ഞുപോയിട്ടുള്ളത്? അശ്രദ്ധ വരുന്ന സന്ദർഭത്തിൽ അത് വളരെ വ്യക്തമായി അനർത്ഥങ്ങൾ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, സുബോധമുള്ളവരായിരിപ്പീൻ, ആത്മീക വിഷയങ്ങളിൽ ഒരിക്കലും അലസരാകരുത്. അതുകൊണ്ട് സുബോധമായിരുന്നാൽ അശ്രദ്ധ ഒഴിവാക്കാം. ദാവീദ് അശ്രദ്ധ കാണിച്ച അതിരാവിലെ സമയം, അപ്പോഴാണ് തന്റെ ഭവനത്തിലെ ഏറ്റവും വലിയ അകൃത്യമുണ്ടാകാൻ ഇപ്പോൾ ഞാൻ വിവരിക്കുവാൻ പോകുന്നത്. ആ അശ്രദ്ധ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അത് വന്നാൽ തകർച്ചയാണെന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബ്ശാലോം അവിടെ മുറ്റത്ത് വന്ന് നിൽക്കും. ക്ഷമ എന്ന് പറയുന്നതിന് പരിധികളുണ്ട്. ആൾക്കാർ വന്ന് കാത്തു നിൽക്കുമ്പോൾ ഒന്നുമില്ല. അബ്ശാലോം എന്ത് ചെയ്യുമെന്നറിയാമോ? അവരെ ചെന്ന് ചുംബനം ചെയ്തിട്ട് പറയും, അയ്യോ രാജാവ് ആരെയും ആക്കിയിട്ടില്ലല്ലോ, എന്നെ ഒന്നാക്കിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യം നോക്കുമായിരുന്നു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് അബ്ശാലോം സകല ഇസ്രായേലരെയും വശത്താക്കി കളഞ്ഞുവെന്നാണ്. ദാവീദ് അറിഞ്ഞില്ല. അദ്ദേഹം ഉറങ്ങുന്ന സമയം സാത്താൻ അബ്ശാലോമിലൂടെ പ്രവർത്തിക്കുകയുണ്ടായി. സകല ഇസ്രായേലരുടെയും ഹൃദയം അടുത്തത് അബ്ശാലോമിലേക്ക് ചായുമാറാക്കി. നോക്കുക, സ്വഭാവത്തിലുള്ള വ്യാജം. അതുകൊണ്ട് എത്തിച്ചത് എത്രയോ ഭയങ്കരമായിട്ടാണ്. ഇനി അടുത്തത് നാലാമത്, പിതൃഭവനത്തോടുള്ള ഉപായം. അല്ലയോ അബ്ശാലോമേ, നിന്റെ പാപങ്ങളിൽ ഒന്നും തന്നെ വചനം വിട്ടു പറയുന്നില്ല. നാല് ശ്രേഷ്ഠ കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞ അതേ വചനം നാല് നീച കാര്യങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നു. നിനക്ക് പകയുണ്ട്, നിനക്ക് പ്രതികാരമുണ്ട്, നിന്റെ സ്വഭാവത്തിൽ വ്യാജമുണ്ട്. നീ നിന്റെ അപ്പനോട് ഉപായം കാണിച്ചവനാണ്, പിതൃഭവനത്തോട് ഉപായം കാണിച്ചവനാണ്. അബ്ശാലോമിന്റെ അനുഗ്രഹങ്ങൾ ഇതെല്ലാം ദൈവത്തിന്റേതാണ്. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു അബ്ശാലോം. പക്ഷേ രക്ഷയ്ക്കായിട്ടുള്ള വിശ്വാസമല്ലായിരുന്നു. ഇതെല്ലാം എനിക്ക് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, അതാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അതും ആത്മരക്ഷയ്ക്കുള്ള വിശ്വാസവും രക്ഷകനുള്ള വിശ്വാസവും രണ്ടും രണ്ടാണ്. അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇത് അബ്ശാലോമിന്റെ വ്യാജകൃത്യങ്ങളിൽ മൂന്നെണ്ണം ഞാൻ ചുരുക്കമായി വിവരിച്ചു. നാലാമത്തത് ഉപായം, സ്വന്തം അപ്പനോടുള്ള ഉപായം. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ശ്രദ്ധിക്കുക, ഇത് നാലു വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ഉപായം പ്രകടിപ്പിച്ചതാണ്. ഇവൻ അതിബുദ്ധിമാനായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടു വർഷം കാത്തിരുന്നു സഹോദരനോടുള്ള പ്രതികാരത്തിന്. അതുവരെ ക്ഷമയുള്ളവനായിരുന്നു, കണ്ടാൽ വളരെ ക്ഷമയുള്ളവൻ, കണ്ടാൽ സൗമ്യൻ. പക്ഷേ ഉള്ളിൽ മൂർഖൻ പാമ്പിന്റെ ശൗര്യവുമായി നടക്കുന്നവനാണ്. അവൻ അത് ചെയ്ത് ഒടുവിൽ നാലു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദാവീദിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്കൊരു നേർച്ചയുണ്ട്, എന്നെ സമാധാനത്തോടെ ഹെബ്രോനിലേക്ക് കൊണ്ടാക്കണം. ദാവീദ് ഇത് വിശ്വസിച്ചു. അദ്ദേഹം നാലു വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം അപ്പനോടാണ് ഉപായം കാണിച്ചത്. പിതാക്കന്മാരോട് ഉപായം കാണിക്കുന്നത് കുഞ്ഞുകളിയല്ല പ്രിയപ്പെട്ടവരെ, അപ്പന്മാരോട് ഉപായം കാണിക്കാൻ പറ്റുകയില്ല. തിരിച്ചുമുണ്ടാകാം, ആ മക്കളോട് ഉപായം കാണിക്കരുത്. ഇത് രണ്ടും ഒരുപോലെ ബാധകമാണ്. തിരിച്ചു മറിച്ചു അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകത്തിൽ അത് രണ്ടും കാണാൻ കഴിയും. രണ്ടു വിധത്തിലാണെങ്കിലും ഒരുപോലെ ബാധകമാണ്. അല്ലാതെ ഞാൻ അപ്പന്മാരുടെ വശം നിൽക്കുവോ മക്കളുടെ വശം നിൽക്കുകയോ അല്ല ചെയ്യുന്നത്. പാപിയായ മനുഷ്യനോട് വ്യക്തമായി പറയുന്നു, എന്തു തന്നെയായാലും നിങ്ങളിലുള്ള തെറ്റ് അതാണ് വെളിവാകുന്നത്. അപ്പനായാലും മകനായാലും ഒരുപോലെ തന്നെയാണ്. ഇവിടെ മകൻ അപ്പനോട് ഉപായം പ്രവർത്തിച്ചു. എന്താണ് പ്രവർത്തിച്ചത്? നാലു വർഷം കഴിഞ്ഞപ്പോൾ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഹെബ്രോനിൽ ഒരു നേർച്ച കഴിക്കാനുണ്ട്. എന്താണ് ആ ഹെബ്രോന്റെ പ്രത്യേകത? അവിടെയാണ് ഇവരുടെ പിതാവായ അബ്രഹാം മമ്രയിൽ പാർത്തത്. ആ ഹെബ്രോൻ അനുഗ്രഹീതമായ ആത്മീക അർത്ഥങ്ങളുടെ നിഗൂഢ സ്ഥലമായ അനുഗ്രഹീത സ്ഥലമായ ഹെബ്രോൻ. രാജാവായ ദാവീദിന്റെ ആദ്യ തലസ്ഥാനം യെരുശലേമല്ല, ഹെബ്രോൻ ആയിരുന്നു. ദാവീദ് അത് വിശ്വസിച്ചു. എന്റെ മകൻ ഇങ്ങനെ ഒരു ആത്മീക വെളിച്ചമുണ്ടായല്ലോ, എന്റെ മകൻ ഇങ്ങനെ ഒരു താല്പര്യമുണ്ടായല്ലോ, അതിൽ അദ്ദേഹം സന്തോഷിച്ചു. പക്ഷേ ചെയ്യുവാൻ പോകുന്നത് അപ്പനെതിരെയുള്ള ഉപായമായിരുന്നു, നീചകൃത്യമായിരുന്നു. ഇവിടെ അപ്പന് സ്വന്തം പിതൃഭവനത്തിനെതിരെയുള്ള ഉപായം അദ്ദേഹം പ്രകടിപ്പിച്ചു. ദാവീദ് അത് വിശ്വസിച്ചു. എന്താണ് ചെയ്തതെന്നറിയാമോ? അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം പേരെ അദ്ദേഹം കൂട്ടി വരുത്തിയിട്ട് പറഞ്ഞു, അബ്ശാലോം ഇസ്രായേലിലെ ഹെബ്രോണിൽ രാജാവായിരിക്കും. ആ വാർത്ത കേട്ട് ദാവീദ് പോലും നടുങ്ങിപ്പോയി. കാരണം എല്ലാ ഇസ്രായേലിന്റെയും ഹൃദയം ഈ മനുഷ്യനോട് ചാഞ്ഞുപോയി. അതുകൊണ്ട് ഹെബ്രോനിൽ രാജാവായിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പോലും നടുങ്ങിപ്പോയി. ഞാൻ ഇനി പറയുവാൻ പോകുന്നത് പാപം, പാപത്തിന്റെ പ്രത്യാഘാതങ്ങൾ, അദ്ദേഹം ചെയ്ത പാപ പ്രവൃത്തികൾ. പക്ഷേ പാപത്തിന് പ്രത്യാഘാതങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചത്? ഹെബ്രോനിൽ വെച്ച് അബ്ശാലോം രാജാവായി ആ വിധത്തിൽ പ്രഖ്യാപനം നടത്തിയപ്പോൾ ശക്തമായ യുദ്ധനര സേനാധിപനായ യോവാബ്, ഇതെല്ലാം ഉണ്ടായിരുന്ന ദാവീദ് പോലും പകച്ചുപോയി. അദ്ദേഹം പണ്ട് ശൗലിനെ പേടിച്ച് കാട്ടിലോടിയതുപോലെ സ്വന്തം മകനെ പേടിച്ച് രാജസന്നിധി വിട്ട് കൂടിപ്പോയി ജീവനം കൊണ്ട്. അങ്ങനെ അബ്ശാലോം ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. അബ്ശാലോം ഇസ്രായേലിന്റെ രാജാവായി തീർന്നു. അല്പസമയത്തേക്ക് രാജാവ് അബ്ശാലോമാണ്. ഇവിടെ ദാവീദ് കൊട്ടാരം വിട്ടു, അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. താനും തന്റെ കൂട്ടരും യോവാബും എല്ലാം കൂടായി ഒളിവിൽ പാർക്കുകയാണ്. മകനെ പേടിച്ചു, പക്ഷേ പാപത്തിന് പ്രത്യാഘാതമുണ്ട്. അല്ലയോ അബ്ശാലോമേ, നീ വിചാരിച്ചു നീ എല്ലാം നേടിയെന്ന്, നീ എല്ലാം കൈക്കലാക്കിയെന്ന് വിചാരിച്ചു, നീ ആഗ്രഹിച്ചിരുന്ന രാജ്യത്വം ഇതാ ഉപായത്തോടുകൂടെ, പ്രതികാരത്തോടുകൂടെ, സ്വഭാവത്തിലുള്ള വ്യാജത്തോടുകൂടെ, അപ്പനോടുള്ള ഉപായത്തോടുകൂടെ നീ കൈക്കലാക്കിയില്ലേ പലതും. പക്ഷേ നീ കൈക്കലാക്കിയത് നേരായ വഴിയിലല്ലെങ്കിൽ അവിടെ അബ്ശാലോം, ഇവിടെ നിങ്ങൾ എന്തു തന്നെ ആയാലും അത് മടക്കി കൊടുക്കേണ്ടി വരും. സ്വന്തം ജീവനും കൂടെ, സ്വന്തം ആത്മാവും കൂടെ, അതൊരിക്കലും മറന്നു പോകരുത്. പ്രിയ സ്നേഹിത, ദൈവം നൽകുന്ന അല്പം മതി. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അനേകർക്കുള്ള സമൃദ്ധിയേക്കാൾ ദൈവം നൽകുന്ന അല്പം അത് മാത്രം മതി. ദൈവത്തെ കൂടാതെയുള്ള സമൃദ്ധി, ദൈവത്തെ കൂടാതെയുള്ള ധനം, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ അനർത്ഥമാണ്. സ്വന്തം ആത്മാവിനെ കൂടെ ചിലപ്പോൾ നശിപ്പിച്ചെന്നിരിക്കും. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു കൂട്ടം മന്ത്രിമാരുണ്ടായി, അദ്ദേഹത്തിന് സേനാധിപനുണ്ടായി, അതിന്റെ കൂട്ടത്തിൽ ഒരു ആലോചനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അഹിതാഫോൽ. അവിടെ കാണുന്നത് ആദ്യത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത് അഹിതാഫോലിന്റെ ആലോചന ദൈവം വൃതാവാക്കി കളഞ്ഞു. ഒടുവിൽ സംഭവിച്ചത് അഹിതാഫോൽ അദ്ദേഹം അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ബൈബിളിൽ രണ്ടുപേരാണ് കെട്ടിഞ്ഞാന്നിട്ടുള്ളത്, പഴയ നിയമത്തിൽ അഹിതാഫോലും പുതിയ നിയമത്തിൽ യൂദയും. രണ്ടുപേരും വലിയ ബുദ്ധിജീവികളായിരുന്നു, രണ്ടുപേരും മറ്റുള്ളവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവരായിരുന്നു. തങ്ങളുടെ ആലോചന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ രണ്ടുപേരും കെട്ടിഞ്ഞാന്ന് കറന്നു. അതുകൊണ്ട് ദൈവകൃപയില്ലാത്ത ആലോചന അത് ദുരന്തമാണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. ആദ്യത്തെ പ്രത്യാഘാതം തന്റെ വിശ്വസ്തനായ അഹിതാഫോലിന്റെ ആത്മഹത്യയാണ്. അതിന് ശേഷമുള്ളത് ദാവീദിനെതിരെയുള്ള യുദ്ധമുണ്ടായി. ദാവീദിനെതിരെ, സ്വന്തം പിതാവിനെതിരെയാണ് യുദ്ധം. ഞാൻ അതിന് കൊടുക്കുന്നത് സ്വന്തം നാശത്തിനായുള്ള യുദ്ധം, പിതാവിനെതിരെയുള്ള യുദ്ധം, നാശത്തിനായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധം മഹനീമിൽ വെച്ച് ആരംഭിച്ചു. ആ യുദ്ധം ആരംഭിച്ചു. ആ വാക്യങ്ങൾ 18:9-16 വരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ശാലോം ദാവീദിന്റെ ചേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർക്കഴുത പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർക്കഴുത കൊമ്പ് നീങ്ങി നിൽക്കുന്ന ഒരു വലിയ കരുവേലകത്തിന്റെ കീഴെത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ ഉടക്കിയിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിപ്പോയി. തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ പറയാം. അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരുവൻ ഓടിച്ചെന്ന് യോവാബിനോട് പറഞ്ഞു. ഇതാ യുദ്ധസമയത്ത് അബ്ശാലോം ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ കരുവേലകത്തിൽ അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാ തൂങ്ങി നിൽക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, യുദ്ധം തുടങ്ങുന്ന സമയം പിതാവായ ദാവീദ് ഇങ്ങനെ എല്ലാവരും കേൾക്കിയ ഒരു കാര്യം പറഞ്ഞു. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷം മുതൽ ഞാൻ ക്ഷണിക്കുന്നത്. ദാവീദ് പറഞ്ഞൊരു പ്രസ്താവന ശ്രദ്ധിക്കുക. എല്ലാവരും കേൾക്കെ പറഞ്ഞു, അബ്ശാലോം രാജകുമാരനോട് എന്നെ വിചാരിച്ച് കരുണ തോന്നണം, നിങ്ങൾ യുദ്ധം നടത്തിക്കൊള്ളുക, പക്ഷേ അവനെ കൊല്ലരുത്, അവനെ കൊല്ലരുത്, അവനെ കൊല്ലരുത്. എല്ലാവരും കേൾക്കെയാണ് അത് പറഞ്ഞത്. ഇതാ അബ്ശാലോം യുദ്ധത്തിൽ ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ കരുവേലകത്തിൽ മുടി തൂങ്ങി അവൻ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ തൂങ്ങിക്കിടക്കുകയാണ്. ഒരുവൻ ഓടിപ്പോയി യോവാബിനോട് പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രു നമ്മുടെ കൈകളിലായി തൂങ്ങി കിടക്കുന്നു. അപ്പോൾ യോവാബ് പറഞ്ഞു, നീ അപ്പോൾ തന്നെ അവനെ വെട്ടിക്കൊല്ലാഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. ദാവീദ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലയോ, അബ്ശാലോം രാജകുമാരനെ കൊല്ലരുത്, ജീവനോടെ പിടിച്ചോളുക, പക്ഷേ കൊല്ലരുത്. ഇതെല്ലാവരും കേൾക്കെ രാജാവ് ദാവീദ് പറഞ്ഞതാണ്, ഞാനത് ചെയ്യിക്കല്ല. യോവാബ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് സമയം കളയുകയില്ല എന്ന് പറഞ്ഞ് തന്റെ ബാല്യക്കാരുമായി കടന്നു വന്ന് അബ്നോനെ അബ്ശാലോം എങ്ങനെ കൊന്നുപോകൂ, അതേപോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടക്കുന്ന ഈ അബ്ശാലോമിനെ യോവാബിന്റെ ചേവകർ വട്ടം വളഞ്ഞു നിന്ന് തല്ലിക്കൊന്നു, വടികൊണ്ട് അടിച്ചു കൊന്നുവെന്നാണ്. അവിടെ ജീവനോടെ അടിച്ചു കൊന്നു. ഇതാണ് അബ്ശാലോമിന് സംഭവിച്ച പ്രത്യാഘാതം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാനതിന് ആത്മീയ അർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം. അവന്റെ ആ തൂങ്ങിക്കിടപ്പ് ശ്രദ്ധിക്കുക. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവർക്കഴുത അവന്റെ അടിയിൽ നിന്ന് അങ്ങ് ഓടിപ്പോയി. കരുവേലകത്തിൽ ഈ മുടി ചുറ്റിയപ്പോൾ കോവർക്കഴുത അവന്റെ അടിയിൽ നിന്ന് ഓടിപ്പോയി. എത്രയോ പ്രാവശ്യം അവൻ ഈ കോവർക്കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തതാണ്. അവന്റെ ആശ്രയമായിരിക്കുന്ന കോവർക്കഴുത, നിർണായക ഘട്ടത്തിൽ ആ കോവർക്കഴുതയ്ക്ക് അവനെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ആ കോവർക്കഴുത വിചാരിച്ചിരുന്നുവെങ്കിൽ അവനെ രക്ഷിപ്പാൻ കഴിയുമായിരുന്നു. അത് ഓടിപ്പോകാതിരുന്നുവെങ്കിൽ അബ്ശാലോമിന് ഉറയിൽ നിന്ന് വാളെടുത്ത് ആ മുടി കണ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ തൂങ്ങിക്കിടന്നതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ വിധത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവന്റെ ആശ്രയമായ കോവർ കഴുത അവന്റെ കീഴിൽ നിന്നോടിപ്പോയെന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നേരെ വിരൽ ചൂണ്ടി ഞാൻ പറയട്ടെ, ദൈവമില്ലാത്തവനായി ജീവിക്കുന്നവന്റെ അന്ത്യം ഇങ്ങനെയാണ്. ദൈവമില്ലാത്തവനായി ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾ, ഒരുപക്ഷെ ബിസിനസ് നിങ്ങളുടെ ആശ്രയമാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആശ്രയമാണ്, മറ്റുള്ള പാരമ്പര്യം നിങ്ങളുടെ ആശ്രയമാണ്, നിർണായക ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ അത് നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ആ കോവർ കഴുത നിർണായക നിമിഷത്തിൽ അബ്ശാലോമിനെ സഹായിച്ചില്ല. അതുപോലെ നിങ്ങൾ പ്രശംസിക്കുന്ന സകലതും ആത്മാവിനോടുള്ള വിഷയത്തിൽ നിങ്ങൾ ദൈവവുമായി ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ കീഴേ നിന്ന് ഈ ആശ്രയങ്ങളെല്ലാം മാറിപ്പോകും. എല്ലാവരും മാതാപിതാ കുടുംബ ബന്ധങ്ങൾ എല്ലാവരും മാറിപ്പോകും. ഇതാണ് മനുഷ്യന്റെ മരണ നിമിഷം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്റെ മരണരംഗം എന്ന് പറയുന്നത്. പാപിയായ മനുഷ്യന്റെ മരണരംഗം ഞാൻ പറയുന്നത് അബ്ശാലോമിനെ പോലെയാണ്. ഇനി അവൻ എവിടെയാണ് തൂങ്ങി നിൽക്കുന്നത്? അതുവരെ യുവാക്കന്മാർ പ്രശംസിച്ച അവന്റെ തലമുടി, അതവനൊരു കെണിയായി. 200 ശേക്കൽ രാജതൂക്കത്തിന് വരുന്ന ആ തലമുടിയുണ്ടല്ലോ, ആ പ്രശംസാ വിഷയത്തിലാണ് കരുവേലകത്തിൽ അവൻ തൂങ്ങി നിൽക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തെ കൂടാതെ നിങ്ങൾ പ്രശംസിക്കുന്ന സകലതും നിങ്ങൾക്ക് മരണക്കെണിയാണ്. ദൈവത്തെ കൂടാതെ നിങ്ങൾ ആശ്രയിക്കുന്ന സകലതും നിങ്ങൾക്ക് ആ കോവർ കഴുതേ പോലെ മാറിപ്പോകുന്നതാണ്. ബാക്കി മുഴുവനും നിങ്ങളുടെ പ്രശംസാ വിഷയമെല്ലാം ഞാൻ വിനയത്തോടുകൂടി ഓർപ്പിക്കട്ടെ, അത് മരണക്കെണിയായിത്തീരും. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി നിൽക്കുന്ന ഈ മനുഷ്യൻ, അവിടെ സംഭവിച്ചത് അവനെ അടിച്ചുകൊന്നു, അടുത്തത് അവന്റെ ശവം വനത്തിലെ ഒരു കുഴിയിലേക്ക് ഇട്ട് കളഞ്ഞു. ദൈവമില്ലാത്ത ശവക്കുഴി, 2 ശവക്കുഴികളുണ്ട്, ദൈവമുള്ള ശവക്കുഴി, ദൈവമില്ലാത്ത ശവക്കുഴി. അല്ല, ക്രിസ്തുവുള്ള ശവക്കുഴി, ക്രിസ്തുവില്ലാത്ത ശവക്കുഴി. ക്രിസ്തുവുള്ള ശവക്കുഴി ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെട്ടാൽ പുനരുത്ഥാനം ചെയ്യും. അതാണ് ക്രിസ്തുവിന്റെ ശവക്കുഴിയുടെ പ്രത്യേകത. ക്രൂസിൽ പാപിയുടെ മരണം സംഭവിക്കണം, നിങ്ങളിലെ പാപിയുടെ മരണം ക്രൂസിൽ സംഭവിച്ചാൽ ക്രിസ്തുവിനോടുകൂടിയുള്ള ശവക്കുഴിയാണ്, ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു. അങ്ങനെ മരിക്കുന്നവൻ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അതല്ല, ദൈവമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത, ആത്മരക്ഷയ്ക്ക് ആവശ്യമായ ക്രിസ്തുവിലുള്ള ആ വിശ്വാസമില്ലാത്ത, യേശു ക്രിസ്തുവിന്റെ കർത്താവും രക്ഷിതാവും എന്ന് ഏറ്റുപറയാത്ത ആ മരണം, കോവർ കഴുത അടിയിൽ നിന്ന് മാറിപ്പോവും പ്രശംസാ വിഷയത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ മരണമുണ്ടല്ലോ, ഈ വനത്തിലെ ശവക്കുഴി ദൈവമില്ലാത്ത ശവക്കുഴിയിലേക്കാണ്. അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ നോക്കുക. അഹിമാസും കൂശനും ഓടി. എങ്ങോട്ടാണ് ഓടുന്നത്? ബൈബിളിൽ പറയുന്നുണ്ട്, ദൂരെ ഇരിക്കുന്ന ദാവീദ്, അന്നിന്നത്തെ പോലെ മറ്റുള്ള വാർത്താ സംവിധാനമൊന്നുമില്ല പെട്ടെന്ന് അറിയിക്കുവാൻ, അഞ്ചൽക്കാർ ഓടിപ്പോയി പറയണം. രാജാവ് പടിവാതിൽക്കൽ ഇരിക്കുന്ന സമയം, ഇതാ മരുഭൂമിയിൽ കൂടെ 2 പേർ ഓടി വരുന്നു. രാജാവ് പറയുന്നു, 2 പേർ ഓടി വരുന്നുണ്ട്, അതിലൊരുവൻ അഹിമാസാണ്, അവൻ എപ്പോഴും നല്ല വർത്തമാനം കൊണ്ടുവരുന്നു. രാജാവിനും യുദ്ധത്തിന് പോകാത്ത കൂട്ടർക്ക് പറഞ്ഞുകൂടാ എന്ത് വർത്തമാനമാണ് താൻ കേൾക്കുവാൻ പോകുന്നതെന്ന്. ഇതാ ഓടി വരുന്നു 2 പേർ. കൂശ്യൻ അവന് മുമ്പേ, അഹിമാസിന് മുമ്പേ ഓടി അടുത്തു വന്ന് നിന്നു. കൂശ്യ പറയുക, അപ്പോൾ പറഞ്ഞു, ദാവീദിനെ എതിർക്കുന്ന സകലരും അബ്ശാലോം രാജകുമാരനെ പോലെ ആകട്ടെ. ആ വാക്ക് കേട്ടപ്പോൾ രാജാവ് നടുങ്ങി. രാജാവ് പറഞ്ഞ വാക്ക്, അബ്ശാലോമേ എന്റെ മകനെ, അബ്ശാലോമേ എന്റെ മകനെ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. അബ്ശാലോമേ എന്റെ മകനെ, എന്റെ മകനെ എന്ന് പറഞ്ഞ് ആ പിതൃഹൃദയം വിലപിക്കുകയാണ്. അബ്ശാലോം രാജകുമാരനോട് എന്നെ ഓർത്ത് കനിവുണ്ടാകണം, അവനെ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു രഹസ്യമുണ്ടായിരുന്നു. ആ രഹസ്യം നിങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ചും ബാധകമാണ്. എന്നെ ഓർത്ത് അവനോട് കനിവ് തോന്നണം, പക്ഷെ അവൻ മരിച്ചെന്ന് കേട്ടപ്പോൾ ആ പിതൃഹൃദയം നടുങ്ങിപ്പോയി. അബ്ശാലോമേ എന്റെ മകനെ, അബ്ശാലോമേ എന്റെ മകനെ, നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്താണ് കാരണം? ദാവീദിന് ഇപ്പോൾ 2-ാമത്തെ മകനാണ് മരിക്കുന്നത്. അമ്നോൻ മരിച്ചു, അത് പോകട്ടെ, പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞു മരിച്ചു. ബൈബിൾ വായിക്കുന്നവർക്കറിയാം ആ കഥ. ആ കുഞ്ഞു രോഗിയായി കിടന്ന സമയം അദ്ദേഹം അതിദുഃഖിതനായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷേ ദൈവഹിതം മറ്റൊന്നായിരുന്നു. മരിച്ചു കഴിഞ്ഞുടനെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇനി ആ കുഞ്ഞ് എന്റെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ അവന്റെ അടുക്കലേക്ക് പോകും. ഞാൻ കുഞ്ഞുങ്ങളുടെ രക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ട ആവശ്യം എനിക്ക് ഇപ്പോഴില്ല, അതല്ല എന്റെ പ്രസംഗ വിഷയം. പക്ഷെ ആ ബോധ്യം, പ്രത്യാശ എന്തായാലും ദാവീദിനുണ്ടായിരുന്നു, അവനിനി എന്റെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ അവന്റെ അടുക്കലേക്ക് പോകും. തന്റെ മകനായ അബ്ശാലോമിനെ കുറിച്ച് അങ്ങനെ ഒരു ബോധ്യമില്ല. മകനെ, നിന്റെ അടുക്കലേക്ക് വരുവാൻ എനിക്ക് കഴിയുകയില്ല, നിന്റെ അടുക്കലേക്ക് വരുവാൻ എനിക്ക് കഴിയുകയില്ല, നീ എനിക്ക് എന്നേക്കുമായി വേർപെട്ടിരിക്കുന്നു, ഒരിക്കലും നിനക്കെന്നെയോ എനിക്ക് നിന്നെയോ കാണുവാൻ കഴിയുകയില്ല, കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ക്രിസ്തു തന്നെ എങ്ങനെ പറഞ്ഞു? ദാവീദ് എന്നെ കർത്താവേ എന്ന് വിളിച്ചിരിക്കുന്നു. ദാവീദ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ദാവീദ് എന്നെ കർത്താവേ എന്ന് വിളിച്ചിരിക്കുന്നു. ആ അനുഭവം, രക്ഷയുടെ അനുഭവമുള്ളവനാണ് ദാവീദ്. തന്റെ ഈ മകൻ രക്ഷയുടെ അനുഭവമില്ലാതെ, രക്ഷാനിർണയമില്ലാതെ, പാപക്ഷമയില്ലാതെ വനത്തിലെ ശവക്കുഴിയിൽ അവന്റെ ജഡശരീരം മറവ് ചെയ്യപ്പെട്ടപ്പോൾ അവന്റെ ആത്മാവ് നിത്യമായ പാതാളത്തിലേക്ക് താണുപോയി എന്നറിഞ്ഞപ്പോൾ ആ പിതൃഹൃദയം പറഞ്ഞു, അയ്യോ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ മരിച്ചെങ്കിൽ എനിക്ക് ഈ രാജ്യത്വമല്ലാതെ എന്താ നഷ്ടപ്പെടാനുള്ളത്? ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ സിംഹാസനമല്ലാതെ മറ്റെന്താണ് നഷ്ടപ്പെടാനുള്ളത്? ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്ക് ഈ ചെങ്കോലല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. എന്റെ ആത്മാവ് നിത്യമായ സ്വർഗത്തിലായിരിക്കും. ആ ഉറപ്പെനിക്കുണ്ട്. പക്ഷേ നീ മരിച്ചപ്പോൾ മാനസാന്തരത്തിന് സമയം കിട്ടാതെ അവൻ നഷ്ടപ്പെട്ടു പോയി. നിന്റെ ആത്മാവ് നിത്യത മുഴുവനും യാതനാസ്ഥലത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ചിന്തിക്കുക, നിങ്ങൾ ആരെ പോലെ മരിക്കും? അബ്ശാലോമിനെ പോലെ മരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഹൃദയഭേദകമാണ്. ഒരിക്കലും നിങ്ങളെ ഓർത്ത് വിലപിക്കുവാൻ ഇടവരരുത്, ഒരിക്കലും ഇടവരരുത്, അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. മാനസാന്തരത്തിന് സമയം കിട്ടാതെ അവൻ നഷ്ടപ്പെട്ടു പോയി. ആ വിലാപകാവ്യമാണ്, ആ വിലാപഗീതമാണ്, ആ വിലാപവാക്കാണ് നാം വായിച്ചു കേട്ടത്. അബ്ശാലോമേ, എന്റെ മകനെ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ദാവീദ് അവന് വേണ്ടി മരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും അതൊരിക്കലും കഴിയുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പകരമായി മരിക്കുവാൻ ആഗ്രഹിച്ച ഒരുവനുണ്ട്, മരിച്ചൊരുവനാണ്. ആരാണ്? കർത്താവ് യേശു ക്രിസ്തു. എന്താണ് ചെയ്തത്? അബ്ശാലോം പാപിയായിട്ടാണ് മരത്തിൽ തൂങ്ങിയത്. യേശു ക്രിസ്തു ദൈവപുത്രനായി, പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി, പാപിയുടെ രക്ഷകനായി, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി കർമ്മമാർഗങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം അസ്ഥാനത്തായിരിക്കെ അബ്ശാലോമിനെ പോലെ മരിക്കേണ്ട നമുക്ക് വേണ്ടി ക്രിസ്തു പറഞ്ഞു, ഞാൻ പോകും, ഞാൻ അവന് വേണ്ടി മരിക്കും. ഏത് പാപിക്കും പകരമായി ക്രിസ്തു മരിച്ചിരിക്കുന്നു. അവൻ മരത്തിന്മേൽ തൂങ്ങി, അവൻ ചേവകരുടെ അടി വാങ്ങി, തലയിൽ മുൾമുടി വെച്ച് ആഞ്ചടിച്ചു, കൈകാലുകൾ ആണികളാൽ തകർക്കപ്പെട്ടു, അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടു, അവന്റെ മുഖത്തെ രോമങ്ങൾ മുഴുവനും പറിച്ചെടുത്തു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാ തൂങ്ങപ്പെട്ടിരിക്കുന്നു. ആർക്കു വേണ്ടി? അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. അബ്ശാലോമിനെ പോലെ മരിക്കേണ്ട നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചിരിക്കുന്നു. ബൈബിൾ മനുഷ്യ മനസ്സിന്റെ നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു, പാപത്തിന്റെ നിഗൂഢതകളെ വെളിപ്പെടുത്തുന്നു. അത് പുറത്തു കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി പാപബോധം തോന്നി ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ പാപബോധം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇത് ആ രക്ഷകനായ ക്രിസ്തുവിലേക്ക് നോക്കുക. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കുക. യേശുവിനെ ക്രിസ്തുവെന്ന്, എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിച്ച് അവനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിക്കുവാനുള്ള സുവർണാവസരമാണിത്. ബൈബിൾ പറയുന്ന രക്ഷയുടെ മാർഗം ലളിതമാണ്, അത് വിശ്വാസ മാർഗമാണ്. മറ്റ് യാതൊന്നും, നമ്മുടെ കോവർക്കെഴുതുകളും പ്രശംസാ വിഷയമായ എല്ലാം കെണിയായിത്തീരും. പക്ഷേ രക്ഷിക്കുന്നവൻ ക്രിസ്തുവാണ്. ദാവീദിന് അബ്ശാലോമിന് വേണ്ടി മരിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷേ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ആ തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. You.